2020 ജൂൺ 7 ഞായർ വാരാന്ത്യ കൗമുദി 3 പേജിൽ നിന്ന് ശബ്ദനക്ഷത്രങ്ങൾ വിട പറയുമ്പോൾ തയ്യാറാക്കിയത് ഇടപ്പഴിഞ്ഞി രാധാകൃഷ്ണൻ. മലയാളികളുടെ മനസ്സിൽ ആകാശവാണി എന്നും ഒരുപടി മുന്നിലാണ്. ശുദ്ധമായ മലയാളത്തിൽ അക്ഷരസ്ഫുടതയോടെ നിയമാനുസൃതമായി ഓരോ പരിപാടിയും ഒരുക്കുന്നുവെന്നത് തന്നെയാണ് ആ ഇഷ്ടത്തിന് പിന്നിൽ. ആകാശവാണിക്ക് മാത്രം അവകാശപ്പെടാവുന്ന ഒരു പാരമ്പര്യമുണ്ട് അതിന് പിന്നിൽ. 1950 തിരുവനന്തപുരം നിലയം തുടങ്ങിയത് മുതൽ കലാസാംസ്കാരിക രംഗത്തെ മഹാന്മാരായിരുന്നു ആകാശവാണിയുടെ ചുക്കാൻ പിടിച്ചത്. ഇതിൽ പലരും കഥാവശേഷരായെങ്കിലും ആകാശവാണിയുടെ പേരോടൊപ്പം ഓർക്കേണ്ട പേരുകൾ തന്നെയാണിത്. ഈ ശബ്ദതാരങ്ങളെല്ലാം അണിയിച്ചൊരുക്കിയിരുന്ന വൈവിധ്യമാർന്ന പരിപാടികളാണ് ഒരു കാലത്ത് ശ്രോതാക്കൾ നെഞ്ചിലേറ്റിയത്. അങ്ങനെ തലമുറകളായി ഒഴുകിയിരുന്ന നിർവഹണശേഷിയുള്ള എത്രയോ പ്രതിഭകളുടെ സേവനമാണ് ആകാശവാണിയുടെ മുഖമുദ്ര തന്നെ. ആ മഹാരഥന്മാർക്ക് പിന്നാലെ എത്തിയ ഒരു കൂട്ടം ചെറുപ്പക്കാരിൽ ആകാശവാണിയിൽ വസന്തം വിരിയിച്ച 3 പേർ, PM ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താനും S രാധാകൃഷ്ണനും G ശ്രീറാമും, ഇക്കഴിഞ്ഞ മെയ് 31 ആകാശവാണിയിൽ നിന്നും യാത്ര പറഞ്ഞു. പുലരി തൊട്ടുണർത്തിയ പ്രഭാതഭേരി. ആകാശവാണിയുടെ ഒരു ബ്രാൻഡ് പരിപാടിയായി മാറിയ പ്രഭാതഭേരിയുടെ തുടക്കക്കാരൻ PM ഉണ്ണികൃഷ്ണൻ ഉണ്ണിത്താൻ എന്ന പറക്കോട്ട് ഉണ്ണികൃഷ്ണനായിരുന്നു. ദേശീയ തലത്തിൽ ആകാശവാണി പുതിയ പരിപാടികൾക്ക് രൂപം കൊടുത്തപ്പോൾ അതിൽ പ്രധാനപ്പെട്ട ഒന്നായിരുന്നു ആജ് സുബഹ് എന്ന് രാവിലെ അവതരിപ്പിക്കുന്ന പരിപാടി. അതിന്റെ പ്രാദേശിക രൂപഭേദമാണ് മലയാളത്തിലെ പ്രഭാത ഭേരി. ഇന്ത്യൻ സംസ്ഥാനങ്ങളിലെ 21 തലസ്ഥാന നഗരങ്ങളിലെ സ്റ്റേഷനുകളിലാണ് ആജ് സുബഹ് തുടക്കം കുറിച്ചത്. തിരുവനന്തപുരം ആലപ്പുഴ നിലയങ്ങൾ 1988 പ്രഭാത ഭേരി ആരംഭിച്ചു. ആ സമയത്ത് സർവീസിൽ പ്രവേശിച്ച ഉണ്ണികൃഷ്ണനെയായിരുന്നു അന്നത്തെ സ്റ്റേഷൻ ഡയറക്ടർ SN കൃഷ്ണമൂർത്തി അതിന്റെ ചുമതല ഏൽപ്പിച്ചത്. അതിനായി ഉണ്ണികൃഷ്ണൻ കഠിനാധ്വാനം തന്നെ ചെയ്തു. ഏതുറക്കത്തെയും തട്ടിയുണർത്തുന്ന ചലനാത്മകമായ അതിന്റെ ശീർഷക സംഗീതം നിർവഹിച്ചത് MG രാധാകൃഷ്ണനായിരുന്നു. ചുരുങ്ങിയ സമയപരിധിക്കുള്ളിൽ 14 മിനിറ്റിനുള്ളിൽ എല്ലാ വിഭവങ്ങളും നൽകണം. ഒരു ശ്രോതാവ് രാവിലത്തെ പത്രം തുറക്കുന്നതിനു മുമ്പേ അന്നത്തെ ദിവസത്തെ പത്രങ്ങളിലെ പ്രധാന തലക്കെട്ടുകൾ, തത്സമയം ട്രെയിൻ ഓടുന്ന സമയം, മറ്റു പ്രധാന അറിയിപ്പുകൾ, തുടർന്ന് കാലിക പ്രാധാന്യമുള്ള വിഷയങ്ങൾ, അതുമായി ബന്ധപ്പെടുന്ന സംവാദങ്ങൾ, അങ്ങനെ വാർത്താ പ്രാധാന്യമുള്ള സൂര്യന് താഴെയുള്ള ഏത് വിഷയവും പ്രഭാതഭേരിയിൽ അവതരിപ്പിച്ചിരുന്നു. ഒളിച്ചിരിക്കുന്ന അഴിമതി കഥകൾ, കപടധാരികളുടെ മുഖമൂടികൾ, ജനക്ഷേമ പദ്ധതികളുടെ അലംഭാവം, ജനങ്ങളുടെ ആവലാതികൾ തുടങ്ങി നിത്യജീവിതത്തിലെ പൊള്ളുന്ന യാഥാർത്ഥ്യങ്ങളെ അതേപടി തുറന്നു കാട്ടിയ പരിപാടി. ദിവസങ്ങൾക്കകം തന്നെ ഉന്നതാധികാരികളുടെ ഉറക്കം കെടുത്തി. ആകാശവാണിയിലേക്ക് വിളികൾ വന്നു. അതിലൊന്നും പതറാതെ അതിന്റെ സംവിധായകൻ ഉണ്ണികൃഷ്ണൻ തന്റെ പരിപാടി തുടർന്നുകൊണ്ടേയിരുന്നു. ലഭിക്കുന്ന എല്ലാ പരാതികളിലും അതിന്റെ തെളിവ് സഹിതം കൃത്യമായ മറുപടിയും കൊടുത്തു. ഏറ്റവും വിവാദമായ ഒരു വിഷയമായിരുന്നു കോട്ടയം ജില്ലയെ സമ്പൂർണ്ണ സാക്ഷരതാ ജില്ലയായി പ്രഖ്യാപിച്ച നാൾ. 1989 ജൂൺ 25 പ്രഭാതഭേരി അതിനെ ഖണ്ഡിച്ചു. നിരക്ഷരുടെ നെഞ്ചിൽ ചവിട്ടി നിന്നുകൊണ്ട് കോട്ടയം നഗരം ലോകത്തിലെ സമ്പൂർണ്ണ സാക്ഷരതാ നഗരമായി ഇന്ന് പ്രഖ്യാപിക്കുന്നുണ്ട്. അന്നത്തെ പ്രഭാതഭേരി കേരളമാകെ ഇളക്കിമറിച്ച മാധ്യമ ലോകത്തെയും ഞെട്ടിച്ചതായിരുന്നു. നിയമസഭ പോലും ചർച്ച ചെയ്തു ഈ വിഷയം. അതിന്റെ സത്യാവസ്ഥ ശരിയാണെന്ന് ബോധ്യമായപ്പോൾ നിർത്തിവെക്കാൻ പറഞ്ഞെങ്കിലും പ്രഭാതഭേരി കൂടുതൽ ആർജവത്തോടെ തുടർന്ന് അവതരിപ്പിച്ചു. ബഹുജന മാധ്യമത്തിലെ ഒരു പരിപാടിയുടെ സ്വാധീനം മനസ്സിലാകുന്നത് ഇവിടെയാണ്. ഉണ്ണികൃഷ്ണൻ രാവും പകലും ഈ പരിപാടിക്ക് വേണ്ടി അക്ഷീണം പ്രയത്നിച്ചു. രാത്രിയിൽ ഉണ്ടാകുന്ന വലിയ അപകടങ്ങൾ, പ്രമുഖ വ്യക്തികളുടെ നിര്യാണം, ഇവയെല്ലാം അന്നേ ദിവസം രാത്രിയിൽ തന്നെ സംഭവ സ്ഥലങ്ങളിൽ പോയി അവരുടെ പ്രതികരണങ്ങൾ എടുത്ത് രാവിലെ 5 മണിക്ക് പ്രൊഡ്യൂസ് ചെയ്ത് രാവിലെ 6:30 സ്വന്തം ശബ്ദത്തിൽ അവതരിപ്പിച്ചിരുന്നു. പ്രശസ്ത ചലച്ചിത്രകാരൻ സത്യജിത് റേയുടെ മരണവും അങ്ങനെയാണ് പ്രക്ഷേപണം ചെയ്തത്. ഈ പരിപാടി ഇത്രയധികം വിജയിപ്പിക്കാൻ കഴിഞ്ഞത് അദ്ദേഹം വാർത്തെടുത്ത ഒരു ടീമിന്റെ മികവ് കൂടിയാണ്. തുടക്കത്തിൽ ഉണ്ണികൃഷ്ണനോടൊപ്പം ഡോക്ടർ M രാജീവ് കുമാർ, അലക്സ് വള്ളക്കാലിൽ എന്നിവരുമുണ്ടായിരുന്നു. തുടർച്ചയായി അദ്ദേഹത്തോടൊപ്പം പ്രവർത്തിച്ചത് S ഗോപാലകൃഷ്ണനാണ്. ഈ ലേഖകനും പരിപാടിയുടെ ഒരു ഭാഗമാകാൻ കഴിഞ്ഞതിൽ ഏറെ സന്തോഷമുണ്ട്. പ്രഭാതഭേരിയെ പോലെ ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച് ജനശ്രദ്ധ സ്വന്തമാക്കിയ മറ്റൊരു പരിപാടിയായിരുന്നു കഴിഞ്ഞ 6 വർഷമായി പ്രക്ഷേപണം ചെയ്യുന്ന പ്രധാനമന്ത്രി നരേന്ദ്രമോദി മനസ്സ് തുറക്കുന്ന മൻ കി ബാത്ത് എന്ന പരിപാടിയുടെ മലയാള പ്രക്ഷേപണം. സംസ്ഥാന സർക്കാരിന്റെ ഒരു മന്ത്രിയെ ആകാശവാണിയിൽ ക്ഷണിച്ച് ശ്രോതാക്കളുമായി ഫോണിൻ പരിപാടിയിൽ സംസാരിക്കുന്ന ബഹുജനവേദി എന്ന പരിപാടിയും ചലച്ചിത്ര പ്രവർത്തകരെ ഉൾപ്പെടുത്തിയുള്ള ഫോണിൻ പരിപാടിയായ ഹലോ പ്രിയ ഗീതത്തിന് തുടക്കമിട്ടതും ഉണ്ണികൃഷ്ണനായിരുന്നു. നാടകങ്ങളുടെ സുവർണകാലം. ആകാശവാണിയിലെ മറ്റൊരു നക്ഷത്രമാണ് S രാധാകൃഷ്ണൻ. 1991 ആകാശവാണി കണ്ണൂർ സ്റ്റേഷനിൽ പ്രോഗ്രാം എക്സിക്യൂട്ടീവായി ജോലിയിൽ പ്രവേശിച്ചു. 1994 തിരുവനന്തപുരം നിലയത്തിലെത്തുന്നത്. ഉണ്ണികൃഷ്ണന് ശേഷം പ്രഭാതഭേരിയുടെ ചുമതല രാധാകൃഷ്ണനായിരുന്നു. ഉണ്ണികൃഷ്ണൻ അവതരിപ്പിച്ച പ്രഭാതഭേരിയുടെ കെട്ടും മട്ടും ഒന്നും മാറാതെ രാധാകൃഷ്ണനും അതിന്റെ നിലവാരം മെച്ചപ്പെടുത്തി. അമച്വർ നാടക നടനായതുകൊണ്ടാവാം സന്തോഷപൂർവ്വം ആകാശവാണിയിലെ ഡ്രാമ പ്രൊഡ്യൂസറായി ജോലി ഏറ്റെടുത്തത്. ആകാശവാണിയിൽ നിരവധി നാടകങ്ങൾ സംവിധാനം ചെയ്തു. എടുത്തു പറയാവുന്നതാണ് 104 ഭാഗങ്ങളുള്ള കൊച്ചു കൊച്ചു സ്വപ്നങ്ങൾ എന്ന നാടകം. കഥാകൃതായ ടി പത്മനാഭന്റെ മകൻ, ജയപ്രകാശ് കൂളൂരിന്റെ പിടിയാന, മഞ്ഞുമൂടിയ മലമുടികൾ, പെരുമ്പടവും ശ്രീധരന്റെ അശ്വാരൂഢൻ, ടി കെ സുധാകരന്റെ നാടകം തുടങ്ങി വിവിധ നാടകങ്ങൾ. റേഡിയോ നാടകവാരത്തിൽ സിനിമാ താരങ്ങളെ പങ്കെടുപ്പിച്ചുകൊണ്ടുള്ള നാടകങ്ങളും സംവിധാനം ചെയ്തു. ആകാശവാണിയിലെ റോൾ മോഡൽ ആരെന്ന് ചോദിച്ചാൽ രാധാകൃഷ്ണന്റെ മറുപടി നാടകാചാര്യനായ ടി എൻ ഗോപിനാഥൻ നായർ എന്നാണ്. കാവാലം നാരായണപ്പടിക്കരുടെ സോപാനത്തിലും രാധാകൃഷ്ണൻ അഭിനയിച്ചിരുന്നു. 33 ആകാശവാണി സേവനത്തിനിടയിൽ തിരുവനന്തപുരം നിലയത്തിൽ പ്രവർത്തിക്കുന്ന പ്രോഗ്രാം ഓഫീസേഴ്സിന്റെ ട്രെയിനിങ് ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ തലവനായും പ്രവർത്തിച്ചു. അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടറായി തിരുവനന്തപുരം നിലയത്തിൽ നിന്നും വളരെ അഭിമാനത്തോടെയാണ് രാധാകൃഷ്ണൻ വിട പറയുന്നത്. അച്ഛന്റെ വഴിയെ ശ്രീറാമും. ജി ശ്രീറാം എന്ന ഗായകനെ ഏവർക്കും അറിയാം. ആകാശവാണിയിലെ അസിസ്റ്റന്റ് സ്റ്റേഷൻ ഡയറക്ടറാണ് ഈ ഗായകൻ എന്ന കാര്യം പലർക്കും അറിയില്ല. മിമിക്രി രംഗത്തും ഗാനരംഗത്തും കോളേജ് തലങ്ങളിൽ പരിപാടികൾ അവതരിപ്പിച്ചിരുന്ന സമയത്താണ് ശ്രീറാമിന് ആകാശവാണിയിൽ ജോലി കിട്ടുന്നത്. 1991 കർണാടകയിലെ മംഗലാപുരം സ്റ്റേഷനിൽ ജോലിയിൽ പ്രവേശിച്ചു. 94 ശ്രീറാം തിരുവനന്തപുരം നിലയത്തിലെത്തുന്നത്. ആകാശവാണിയിലെ കർണാടക സംഗീതജ്ഞനായിരുന്ന അച്ഛൻ ചേർത്തല ഗോപാലൻ നായർ ജോലി ചെയ്ത ഇരിപ്പിടത്തിലിരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച കലാകാരനാണ് അദ്ദേഹം. യുവവാണി, തൊഴിലാളി മണ്ഡലം തുടങ്ങിയ വിഭാഗങ്ങളിൽ ജോലി നോക്കിയ ശേഷം തന്റെ ഇഷ്ടമേഖലയായ സംഗീത വിഭാഗത്തിന്റെ ചുമതല ഏറ്റെടുക്കുകയായിരുന്നു. ലളിതഗാന വിഭാഗവും കർണാടക വിഭാഗവും ശ്രീറാം നോക്കിയിരുന്നു. വിവിധ ഗാനരചയിതാക്കളെ കൊണ്ടും കവികളെ കൊണ്ടും ഗാനങ്ങൾ എഴുതിപ്പിച്ച് സംഗീത ശില്പങ്ങൾ അവതരിപ്പിച്ചു. തന്റെ അച്ഛൻ ചേർത്തല ഗോപാലൻ നായർ 50 മുമ്പ് തയ്യാറാക്കിയ ONV കുറിപ്പ് എഴുതിയ അഷ്ടമിരോഹിണി സംഗീത ശില്പം പിൽക്കാലത്ത് നഷ്ടപ്പെട്ടിരുന്നു. അച്ഛന്റെ ഓർമ്മയ്ക്കായി ആ സംഗീത ശില്പത്തിന്റെ വരികൾ ONV നിന്നും വാങ്ങി അത് പുനർനിർമ്മിക്കാൻ കഴിഞ്ഞത് ആകാശവാണി ജീവിതത്തിലെ വലിയൊരു ഭാഗ്യമായാണ് ശ്രീറാം കരുതുന്നത്. ലോകത്ത് നടന്ന പ്രധാന സംഭവങ്ങൾ കോർത്തിണക്കി ശ്രീറാം സംവിധാനം ചെയ്ത 10 ഭാഗങ്ങളായുള്ള രഥചക്രങ്ങൾ ഉരുണ്ട വീതിയിലൂടെ എന്ന പരിപാടി ഏറെ ജനശ്രദ്ധ നേടിയിരുന്നു. ആകാശവാണിക്ക് കൂടുതൽ ജനപ്രിയത നൽകി ഓരോ കാലത്തുമായി പിരിയുന്ന ശബ്ദ നക്ഷത്രങ്ങൾ സൃഷ്ടിക്കുന്ന ശൂന്യത വലുതാണ്. പക്ഷേ ആ നഷ്ടങ്ങളെയൊക്കെ എല്ലായ്പ്പോഴും നികത്തുന്നത് അതാത് കാലം വീണ്ടും വന്നെത്തുന്ന പ്രതിഭകളാകുന്ന പുതിയ പേരുകളാണ്. ജനങ്ങളുടെ ഹൃദയത്തിൽ ഇടം നേടുന്ന നല്ല പരിപാടികൾക്ക് ഇനിയും നമുക്ക് കാതോർക്കാം.